കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ അത് പങ്കെടുക്കുവാൻ എനിക്ക് ദൈവം പദവി നൽകിയതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് താൽക്കാലികമായി വഴിയൊരുക്കിയ ദുബായ് ദൈവസഭയ്ക്കും അതിലെ സഹോദരി സഹോദരങ്ങൾ പൈതങ്ങൾ ശിഷ്യ പ്രിയപ്പെട്ട ബാബുചെറിയാൻ പാസ്റ്റർ തൻ്റെ കുടുംബം ഒപ്പം ഇന്ന് ഇവിടെ സംബന്ധിക്കുന്ന വിവിധ സഭാവിഭാഗങ്ങളെ നയിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവവൃത്യന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വേണ്ടി ഞാൻ അറിയും. കഴിഞ്ഞ രണ്ട് സന്ധ്യകളിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അതിൻ്റെ മഹത്വം ദൈവത്തിന് ആയിരിക്കട്ടെ. ദൂതൻ പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് അതേ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനവും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ രക്ഷിച്ചതും എന്നെ ഇന്ന് നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഇടങ്ങളിലെല്ലാം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കോടതിയിൽ വക്കീലന്മാർ യുക്തി കൊണ്ട് ചില കാര്യങ്ങൾ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു കേസിൻ്റെ സമാപനത്തിൽ ജഡ്ജി വാദിക്കുകയല്ല, വിധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനം വാദമല്ല, അത് വാദിച്ച് സ്ഥാപിക്കേണ്ടതല്ല, അത് സ്വർഗം വിധിച്ചിട്ടിരിക്കുന്നതാണ്. പൈസല്ലോ ഞങ്ങളുടെ മനുഷ്യ ന്യായങ്ങളോ മനുഷ്യൻ്റെ അഭിപ്രായങ്ങളോ ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ മതമേധ്യക്ഷന്മാരുടെ കൽപ്പനകളോ പോലും അല്ല ഞങ്ങളുടെ അടിസ്ഥാനം. ഞങ്ങളുടെ അടിസ്ഥാനം യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. വാനഭൂമികൾ ഒഴിഞ്ഞു പോകും, എന്നാൽ നിന്റെ തിരുവചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകയില്ല. ദൈവത്തിന് സൃഷ്ടിക്കും മാറ്റം വന്നേക്കാം, എന്നാൽ സൃഷ്ടാവിന് യാതൊരു മാറ്റവുമില്ല. പൈസല്ലോ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗവും എനിക്ക് പിന്നെ ചെന്ന് തിരുത്തി പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇന്നാള് പ്രസംഗിച്ചത് തെറ്റായിരുന്നു, ഞാൻ ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. കാരണം ഞാൻ തെറ്റില്ലാത്ത പ്രമാണമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ോ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായ സമയം കൗൺസിൽ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. പ്രിയമുള്ളവരെ, അത് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പാപത്തിന്, രോഗത്തിന്, മനഃപ്രയാസത്തിന്, ഭയത്തിന്, ആശങ്കകൾക്ക്, മനുഷ്യനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ പരിഹാരമാണ്. നമുക്കത് പ്രതീക്ഷിക്കാം. യഹോവേ എന്നോട് അരുൾ ചെയ്യണമേ, ഞാനത് കേൾക്കാം എന്ന് നമുക്ക് പ്രതികരിക്കാം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ച പോലെ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ശൗലിനെ പോലെ നമുക്ക് ചോദിക്കാം. അവൻ മറുപടി പറയും. സംഖ്യാപുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ ദയവായി ഒരാൾക്ക് ഉച്ചത്തിൽ വായിക്കാം, മറ്റുള്ളവർക്കത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യാം. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യം.
ഭൂമി വായ് തുറന്നു, അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവര് ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല.
ഓക്കെ, അതിന്റെ ചുരുക്കം കോരഹ് മരിച്ചു, എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിക്കില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതണം. അതല്ല, ഞാന് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പല നുറുങ്ങുകളായിട്ട് പ്രസംഗത്തിന്റെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി നേരം പറയാൻ പല കാരണങ്ങളാലും കഴിയുന്നില്ല. ഇവിടെ അല്പം അവിടെ അല്പം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ ചെറിയ പ്രായത്തിൽ വേദപുസ്തകം നന്നായി പരിശോധിക്കുന്നവനായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറയാം. ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രോപ്പർ പ്ലേസ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥലം അവിടെ തന്നെയാണ്. ഓർത്തഡോക്സുകാരൊക്കെ ഏറ്റവും പോയിട്ട് പറയുന്ന വാട്ടശ്ശേരി തിരുമേനി എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ പറ്റന വയസ്സലോ. പൗലോസ് പറഞ്ഞ പോലെ ആർക്കെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ എനിക്കുമുണ്ട്, പക്ഷെ ഞാനതൊന്നും പറയാറില്ല. മല്ലപ്പള്ളി ദേശക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണണം. ആ പഴയ സ്നേഹം കൊണ്ട് ഇറങ്ങുന്നേ ഉള്ളൂ. പാതിക്കാട് പള്ളി എന്ന് പറയുന്ന ഓർത്തഡോക്സ് പള്ളിയിലാണ് എന്നെ സ്നാനപ്പെടുത്തിയതും ഒക്കെ. ഞാൻ ഒട്ടും അത്ഭുതത്തിൽ പറയല്ല, അവിടുത്തെ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന അത്രയും ആളുകൾ ഇന്നത്തെ നമ്മുടെ ഈ ഓഡിയൻസിൻ്റെ അത്രയുമെങ്കിലും ഉണ്ട്. അപ്പോൾ ആ പള്ളിയുടെ വലിപ്പം അറിയാമല്ലോ. അവിടെ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ ഞങ്ങളുടെ വികാരിയായിരുന്നു. തൈക്കടവരി ഈവർഗീസത്തനായിരുന്നു പറയും. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, കുടുംബസ്ഥനല്ലായിരുന്നു, വളരെ ഭക്തനായിരുന്നു. പക്ഷേ എന്നെ അദ്ദേഹത്തിന് സ്വന്തം മകനെപ്പോലെ സ്നേഹമായി. ഒരു ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹം അന്വേഷിക്കും. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ കുഞ്ഞെ, നിനക്ക് കുർബാന മധ്യത്തിൽ ഒരു ദിവസം ഒരു പ്രസംഗം പറയാമോ എന്ന് എന്നോട് ചോദിച്ചു. പൈസ ഞാൻ ഇടം വലം ചിന്തിക്കാതെ പറഞ്ഞു, അച്ഛാ പറയാമെന്ന് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച വന്നു. കുർബാന മധ്യത്തിൽ ജനങ്ങളെ ഇങ്ങനെ റൂഷ്മ ചെയ്തിരുത്തി, കുരിശരയാളം മരിക്കുന്നതിനാ റൂഷ്മ എന്ന് പറഞ്ഞു. ജനങ്ങളെല്ലാം ഇരുന്നു. അച്ഛനോട് പറഞ്ഞു, ഇന്ന് കുർബാന മധ്യത്തിൽ ഒരാളെ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ ചള്ളിക്കൂടൊക്കെ വെളിയിലോട്ട് വാതിക്കൽ കൂടൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ബാഗും ഒക്കെ പിടിച്ച് ആരെങ്കിലും ഒരാൾ കയറി വരുന്നത് കാണാനായിട്ട്. നേരെ ഞാൻ മേജയുടെ കീഴേ എന്ന് പതുക്കെ എഴുന്നേറ്റ് പൈസലോ. ഞാൻ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും എനിക്ക് കാണാപ്പാട് ഓർമ്മയാണ്. ഏലിയാവേ, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. നാട്ടിലൊരു പറിച്ചുകൊണ്ട് അറം പറ്റുക എന്ന് പറയും. പറഞ്ഞത് സംഭവിക്കുന്നതിന് അറം പറ്റുക എന്ന് പറയും. അത് എനിക്ക് അറം പറ്റുന്ന ഒരു വാക്യമായിരുന്നു അന്ന് തുടങ്ങിയ ദൂരയാത്ര. ഇന്ന് വരെ തീർന്നിട്ടില്ല. പൈസല്ലോ, ദൈവത്തിന് സ്തോത്രം. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പം വല്യപ്പച്ചന്മാരൊക്കെ പറഞ്ഞു, ഈ കൊച്ചം വല്ലതും പുതുക്കിയേറ്റേ പോകണമെന്ന്. പ്രൈസലോ, ഞാൻ പറഞ്ഞത് ചെറിയ പ്രായം മുതൽ ദൈവവചനം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉദ്യമിപ്പിച്ചുകൊണ്ട് ഇന്നും അതങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്ന വൈദിക സ്ഥാനത്തേക്ക് എന്നെ തള്ളിവിട്ടത് അതിനൊരു പ്രത്യേക മുഖാന്തരം ഉണ്ട്, അത് പറയാതിരിക്കാൻ ഒക്കെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു വ്യക്തി, അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പള്ളിയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വരും. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് എം വി ജോർജ് അച്ഛനെന്ന്, മാവേലിക്കര സ്വദേശിയായ അച്ഛൻ. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ ഇത്രയും ശക്തിയായിട്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ അറിഞ്ഞു അറിയാതെയോ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി. ആ ബന്ധം അന്ന് വളർന്നു. ഒടുവിൽ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, കുഞ്ഞെ നീ ഇനി സ്കൂളിൽ പഠിച്ചിട്ട് കോളേജിലുമൊക്കെ പോകാൻ ബന്ധപ്പെടണ്ട, എനിക്ക് ദൈവം ഒരു ഭാവിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കണം, ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യാം, ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയും കൂടെയാണ് എന്നെ സെമിനാരിയിൽ പോയി പഠിക്കുവാൻ അത് സഹായിച്ചത്. അദ്ദേഹത്തോട് മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ എനിക്കുണ്ട്. അദ്ദേഹത്തിന് സ്തോത്രം. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് സുറിയാനി ഭാഷ ശരിക്കും പഠിക്കുന്നതിന് മുമ്പേ അവിടെ ഇങ്ങനെ സുറിയാനി ഭാഷയിലാണ് സന്ധ്യാ നമസ്കാരവും പ്രഭാത നമസ്കാരവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഭാഷ അറിയാൻ വയ്യാത്തത് കൊണ്ട് അർത്ഥം വേണ്ട പോലെ മനസ്സിലാകുന്നില്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ദൈവികം കാണുമെന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ അങ്ങ് നിന്നു. പക്ഷേ വിശക്കുന്നവന് ഭക്ഷണത്തെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് മതിയാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വൈകിട്ടത്തെ നമസ്കാരമെല്ലാം കഴിഞ്ഞ ഒരു ദിവസം എന്നെ റെക്കമെൻഡ് ചെയ്ത അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ പറഞ്ഞ, അച്ഛോ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ഇനി എപ്പോഴാണ് പ്രാർത്ഥന എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വാക്കുകൾ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടോളൂ. പൈസ ഒടുവിൽ എല്ലാവരും ഉറങ്ങുന്ന രാത്രികളിൽ ഈ എം ഇ ജോർജച്ചൻ എന്നെയും അമയന്നൂർ സ്വദേശിയായി എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം അച്ഛനായി അടുത്താണ് മരിച്ചുപോയി, തോമസ്, ഞങ്ങൾ രണ്ടുപേരെയും വിളിക്കും. കാരണം ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട രണ്ട് സ്റ്റുഡൻസായി. എന്നിട്ട് ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ആ സെമിനാരി കോമ്പൗണ്ടിൽ ഒരു പാറയുടെ പുറത്ത് ഇരുന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ സ്വന്തം വാചകത്തിൽ പ്രാർത്ഥിച്ചു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ലോകാവസാനത്തോളും എല്ലാ നാളും കൂടെ ഉണ്ട്, മരിച്ചത് കർത്താവേ എന്നൊക്കെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെ ഇന്ന് ആർക്കെങ്കിലും കാണണമെങ്കിൽ, തിരുവല്ലായി ചെല്ലാമെങ്കിൽ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്നുള്ള പേരിൽ അദ്ദേഹം മെത്രാസിനായിട്ട് ഇരിപ്പുണ്ട്. അന്ന് ഞങ്ങളുടെ കാതോലിക്ക അബവ പിരീഡായിത്തീർന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ മെത്രാപ്പൊലീത്ത അദ്ദേഹം പ്രോട്ടസ്റ്റാൻറ്റിസത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അത് എങ്ങനെയോ മണത്തറിഞ്ഞു എം ഇ ജോർജച്ചൻ രണ്ട് പിള്ളേരുമായിട്ട് രാത്രി പോയി കോമ്പൗണ്ടിൽ ഇരുന്ന് സ്വന്തം വാചകത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അച്ഛനെ വിളിച്ചു. അച്ഛോ, അച്ഛൻ ഈ സെമിനാരി കോമ്പൗണ്ടിൽ അദ്ദേഹം ചില കുട്ടികളെ നവീകരണം പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, ഇവിടെ അതിന് അനുവാദമില്ല എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞേക്കണം, തിരുമേനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി അത് ചെയ്യുന്നില്ലെന്ന്. അതാ തിരുമേനിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഞാനാണെങ്കിൽ പ്രൈസറോ ഏത് വലിയ വ്യക്തി വന്ന് എന്നോട് നീ ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരാത്മാവാണ് എൻ്റെ. ഞാൻ എന്തിനിത് വിസ്തരിച്ച് പറയുന്നു ചോദിച്ചാൽ ഞങ്ങളെയൊക്കെ ഈ കയത്തിലേക്ക് വലിച്ചിട്ട് അദ്ദേഹം കരയ്ക്ക് കയറും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ വിസ്തരിക്കാനായിട്ട് ദേവലോക അരമനയിൽ അതേ വിസ്താരസഭ കൂടിയപ്പോൾ അതിലൊരാളായിട്ട് ഇദ്ദേഹവും വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ലോങ് സ്റ്റോറിയാണ്, അതിൽ കടന്നാൽ നേരമില്ല. ഈ അടുത്ത സമയത്ത് അദ്ദേഹം ഒരു പുതിയ പുസ്തകം എഴുതി, അത്രയുതമെന്നും പറഞ്ഞൊരു പുസ്തകം. ശ്രീ ശങ്കരാചാര്യർ അദ്വൈതം എഴുതിയതിന് പകരം ഇദ്ദേഹം ഒരു അത്രയുതം എഴുതിയിട്ടതിൻ്റെ ഒരു കോപ്പി എനിക്ക് പോസ്റ്റലായിട്ട് അയച്ചു തന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട്. ഞാൻ ഒരു അഭിനന്ദനം എഴുതി കൊടുക്കാൻ വേണ്ടിയാണ്, വിത്ത് ലവ് ആൻഡ് പ്രേയേഴ്സ് ടു റെവറൻഡ് പി ഐ എബ്രഹാം എന്ന് പറഞ്ഞ് അത് എൻ്റെ പേർക്ക് അയച്ചു തന്നു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് അത് ആവശ്യമായി തോന്നുന്നെങ്കിൽ അത് പിന്നൊരിക്കൽ ഞാൻ പറയാം. എങ്കിലും ഈ എം വി ജോർജച്ചനുള്ള ബന്ധത്തിൽ ഒരെണ്ണം കൂടെ എൻ്റെ ഓർമ്മയിൽ വന്നത് അങ്ങ് പറഞ്ഞിട്ട് ആ ഭാഗം കട്ട് ചെയ്യാം. എൻ്റെ 10-20 ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് എന്നെയും എൻ്റെ കൂടെയുള്ള 3-4 സഹോദരന്മാരെയും ചോദ്യം ചെയ്യാനായിട്ട് ദേവലോക അരമനയിൽ സാരസഭ കൂടിയപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി പറയാൻ അന്നത്തെ അധ്യക്ഷനായിരുന്ന കാതോലിക്ക ബാബായ്ക്കോ മറ്റ് പണ്ഡിതന്മാർക്കോ കഴിഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നൊന്നും പറയാറില്ല. ഞാൻ പറയുന്ന എല്ലാം ഒന്നുകിൽ ബൈബിൾ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ കാനോൻ, സഭയുടെ കാനോൻ നിയമം ഞാൻ പഠിച്ചവനാണ്. വൈദവേ, നിങ്ങൾക്കറിയാമോ എല്ലാ മതങ്ങൾക്കും കാനോനുണ്ട്. നിങ്ങളിവിടെ ആയിരിക്കുന്ന ഈ സ്ഥലത്തുള്ള അത് ഇസ്ലാം മതത്തിൻ്റെ കാനോൻ്റെ പേരാണ് ഷാരിയാലോ, ഷാരിസ്റ്റിലോ, അത് വെച്ചാണ് അവർ ഏത് കാര്യവും അത് വർക്കൗട്ട് ചെയ്യുന്നത്. കത്തോലിക്കരുടെ കാനോൻ്റെ പേരാണ് കാനൻലോ. പ്രോട്ടസ്റ്റന്റുകാരുടെ കാനോൻ്റെ പേരാണ് 39 ആർട്ടിക്കിൾസ്. അതുപോലെ സുറിയാനി സഭയുടെ കാനോൻ്റെ പേരാണ് ഹൂദായ കാനോൻ. അത്തോമക്കാർക്കും ഇവാഞ്ചലിക്കാർക്കും ഒക്കെ 39-ഉം 27-ഉം കൂടി അടങ്ങിയ വേദപുസ്തകം മാത്രമാണ് അവരുടെ സർവസ്വം. ഞാൻ വിശ്വസിക്കുന്ന ഈടെങ്ങാണം നല്ല മാറ്റവും എത്തുമെന്ന് അറിയിച്ചല്ലോ. അപ്പൊ ഞാൻ കാനോനൊക്കെ ഉദ്ധരിച്ച് കാതോലിക്കാബായിട്ട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. എവിടെങ്കിലും നമ്മുടെ ആളുകൾ ആരെങ്കിലും പ്രോട്ടസ്റ്റന്റ് ഒരു യോഗത്തിന് പോയിട്ട് കൈവെക്കുവോ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയോ എന്തെങ്കിലും ചെയ്താൽ അവരെ നമ്മൾ നോട്ടപ്പുള്ളികളാക്കുകയും വേണ്ടി വന്നാൽ മുടക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ ഒരു മദ്യപാനീയ മുടക്കിയ ചരിത്രമുണ്ടോ എന്ന് ഔഗേൻ പ്രഥമൻ കാതോലിക്കാബാവ കണ്ടാൽ വന്യ വയോവൃദ്ധനായ ഒരു മനുഷ്യനാണ്. സൂര്യൻ ഒഴിച്ചു വരുന്ന പോലെ ഇരിക്കും അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയാൽ. വേദവസ്ത്രം അറിയാൻ വയ്യാന്നൊരു കുറ്റമല്ലാതെ വേറെ പറയത്തക്ക യാതൊരു കുറ്റവും അദ്ദേഹത്തിന്. പ്രൈസലോ, എന്തുകൊണ്ടാണ് മദ്യപാനികളെ മുടക്കാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹനോട് പറഞ്ഞു, മകനെ എന്തോ കാരണത്താലാണ് നീ ചടിക്കുന്നത് അവരെ മുടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ നിർബന്ധമല്ല. പിന്നെ ഞാൻ പറഞ്ഞു, പൗലോസിലിക വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതാ ഒരു ന്യായം. രണ്ടാമത്തത് ഹൂദായ കാനോൻ 5-ാം കപ്പാലയോൻ അല്ലെങ്കിൽ 5-ാം അധ്യായത്തിൽ അത് തുടങ്ങുന്നത് തന്നെ മദ്യപാനികളെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കേണ്ടതാണെന്ന്. എന്താ ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പ്രമാണം അനുസരിച്ചെന്ന്. അദ്ദേഹം ദീർഘവിശ്വാസം ഇട്ടേച്ച് എന്നോട് പറഞ്ഞേക്കണോ, ഇത് പറയുന്ന പോലൊക്കെ ചെയ്താൽ പിന്നെ നമ്മുടെ സഭയിൽ ആര് കാണുകൂടോ ബാക്കി എന്നാ എന്നോട് ചോദിച്ചു. അതിന് ഞാനാ സമാധാനം പറയേണ്ടിയിരിക്കുന്നു. പ്രൈസലോ, കാലിപുരകൻ ന്യായം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കരുത്തിലെ ചോറ് എന്താണെന്ന് അറിയാൻ സഹോദരിമാരൊക്കെ ചെയ്യേണ്ട ഒരു ന്യായമാണ്. സാമ്പിൾ കണ്ടെണ്ണം ഞെക്കി നോക്കുക. ഇതുപോലെ 10-20 ചോദ്യങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുത്തു, അതെല്ലാം പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചു, മദ്യപാനികളെ മുടക്കുന്ന കാര്യം. രണ്ടാമത്തേത് അവിടെ ഇരുന്ന ആളുകളെയൊക്കെ ചൊടിപ്പിച്ചു. അതായത് തിരിശേഷിപ്പ് വണക്കത്തെക്കുറിച്ചാണ് ഞാൻ അടുത്തത് ചോദിച്ചത്. ദൈവം മനുഷ്യന് മരണം വച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ അധ്വാനം പുനരുത്ഥാനം വരെയെങ്കിലും ഒന്ന് മാറിയിട്ട് ഈ ശരീരത്തിന് ഒരു വിശ്രമം കിട്ടട്ടെ എന്ന് വെച്ചാണ് ദൈവം മനുഷ്യന് ഏത് മനുഷ്യനും മരണം വെച്ചിരിക്കുന്നത്. ഇത് മരിച്ചാൽ എല്ലിനും പല്ലിനും സ്വസ്ഥത കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചാൽ അവൻ്റെ ശരീരഭാഗങ്ങൾ കബറിനകത്ത് തന്നെ നിശ്ചലമായി സൂക്ഷിക്കണം എന്നാണ് എൻ്റെ വാദം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലായി. അവരുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകമാണ്, അവരുടെ വലിയ ധനാഗമ മാർഗമാണ്. അതിന്മേലാണ് ഞാൻ കൈവച്ചത്. അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. പൈസല്ലോ, ഉടനെ ആ സഭ മുഴുവനെ ഉണർന്നു. തിരിശേഷിപ്പുകളെ കുറിച്ച് തനിക്ക് ഭക്തിയില്ല അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വിശുദ്ധന്മാരോട് ഭക്തിയുണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്, എന്നാൽ തിരിശേഷിപ്പുകളോട് ഭക്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ സെക്രട്ടറിയെ വിളിച്ചു, വേഗം ബൈബിൾ എടുത്തുകൊണ്ട് വാ, തിരിശേഷിപ്പുകൾക്ക് ശക്തിയുണ്ടോ, കബറുകൾക്ക്, വിശുദ്ധന്മാരുടെ കബറുകൾക്ക് ശക്തിയുണ്ടോ, ഇയാളെ ഒന്ന് മനസ്സിലാക്കി വേണം വിടാൻ എന്ന് പറഞ്ഞു. ഉടനെ ചുമ്മാശിന് ഓടിച്ചെന്നു, വേദസ്ഥം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയൊക്കെ അവർ വേദസ്ഥം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ചിലപ്പോൾ. പ്രൈസലോ, തലേ ദിവസം കൂടി ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു വേദഭാഗം അവർ നോട്ട് ചെയ്തിരുന്നു. അത് വായിക്കാൻ ചമ്മാശനോട് പറഞ്ഞു. ചമ്മാശൻ വായിച്ചു. ചമ്മാശൻ വേദവത്തെ എടുക്കാൻ പോയപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിനക്കെതിരായിട്ട് വരുന്ന ആയുധം ഇതാണ്. വൈസല്ലോ, ഞാൻ ശാന്തനായിട്ട് അവിടെ ഇരുന്നു. ഇസ്രായേൽ മക്കൾ ഒരു ശവമടക്കാനായിട്ട് പോകുമ്പോൾ പരസ്യപ്പെട്ടാളക്കാരെതിരെ വരുന്നത് കണ്ട് പേടിച്ച് തൽക്കാലം കണ്ട് ഒരു ഒഴിയിലോട്ട് ഡെഡ് ബോഡി ഇട്ടു. അറിഞ്ഞില്ല ഏലിശാല കബറായിരുന്നു. അതിൽ ചെന്ന് വീണ ഉടനെ ഈ ശവം കാലുകുത്തി എഴുന്നേറ്റു. പരസ്യപ്പെട്ടാരക്കാർ കണ്ട മാതിരി ഓടിക്കളൻ. അങ്ങനെ ഒരു ശവം ഏലിശായുടെ കുഴിയിലിട്ടപ്പോൾ ജീവിച്ചെഴുന്നേറ്റൊരു കഥ രാജാക്കന്മാരുടെ ഉത്സവത്തിന്. ഇത് വായിപ്പിച്ച ശേഷം കാതോലിക്ക ബാബ എന്നോട് ചോദിച്ചു, സിദ്ധന്മാരുടെ കബറുകൾക്ക് ശക്തിയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞേക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാന് നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷമ പ്രശ്നം വന്നാലും ഞാനൊരു അഡ്വൈസ് ഈ മൂന്നാമത്തെ രാത്രി നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കരുത്, നോക്കിയാൽ ഫെയിലാവും. കൊച്ചു ദാവീദ് ഗോലിയാത്തിനെ ഫേസ് ചെയ്ത വിവരം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ. ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ അപാരനാണ്, അസാമാന്യനാണ്. പക്ഷേ ദാവീദ് വിജയിച്ച എങ്ങനെയാണെന്നറിയാമോ? ഗോലിയാത്തിനേക്കാൾ കരുത്തനും ഉന്നതനുമായ സൈന്യങ്ങളുടെ യഹോവയെ ഗോലിയാത്തിന്റെ മുമ്പിലോട്ട് തള്ളിവിട്ടു. എന്നിട്ട് അതിന്റെ പുറകിൽ കൊച്ചു ദാവീദ് ഒളിഞ്ഞു നിന്നു. അങ്ങനെ യുദ്ധം ജയിച്ചത്. ദാവീദ് ദാവീദായിട്ട് കയറി ചെന്നിരുന്നെങ്കിൽ പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞേ പൈസല്ലോ. അതുകൊണ്ട് എന്നെ തമ്പുരാൻ ഇത് പഠിപ്പിച്ച നാൾ മുതൽ എന്റെ നേരെ വലിയ വെല്ലുവിളികളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വിദ്യ കർത്താവ് എനിക്കതിനുള്ള കഴിവില്ല, നീ എൻ്റെ തലയ്ക്ക് നിർണ്ണയിച്ചാൽ മതി, എൻ്റെ ശത്രുവിനിട്ട് ആവശ്യമുള്ള പ്രഹരം നീ കൊടുക്കണം, ഞാൻ പ്രൈസലോട് പറഞ്ഞോളാം പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് വരെ എനിക്ക് തോൽക്കേണ്ടി വന്നിട്ടില്ല പ്രൈസല്ലോ. എന്നിട്ട് പറയട്ടെ, ഞാൻ ഇങ്ങനെ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതേ ആയുധം എൻ്റെ നേരെ വരുന്നു, പിന്നെ ദൈവാത്മാവ് എൻ്റെ മനസ്സാക്ഷിയോട് പറഞ്ഞു, ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം, നീ അവരോട് പറയാൻ പറഞ്ഞു. ഞാന് എന്ത് ചെയ്തെന്നറിയോ? ഞാൻ ആ സംഘത്തോട് ഇങ്ങനെ പറഞ്ഞു, എം ബി ഓറച്ചനൊക്കെ കുഞ്ഞു താഴെ ഇരിപ്പുണ്ട്, ഏരിശായുടെ കബറിലും ഡെഡ് ബോഡി വീണ ഉടനെ അത്ഭുതം സംഭവിച്ചപ്പോൾ എല്ലാവരും കൂടെ കൂടി അന്വേഷിച്ചു, ഏരിശായുടെ കബറാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്റെ ചോദ്യം, ആ അടുത്ത നാളിൽ അവിടെ പിന്നെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടിട്ടാൽ മതിയല്ലോ, കാരണം കബറല്ലേ, ശക്തി ഉണ്ടല്ലോ. ഇസ്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരാൾ മരിച്ചു, അയാളെ ഇവിടെ കൊണ്ടുവന്നാൽ മതി. അറിഞ്ഞു കേട്ട് ദൂരെ ഒരാൾ മരിച്ചു, അയാളെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ വന്നാൽ പിന്നെ ആ ദേശത്ത് പിന്നെ ശവസംസ്കാരത്തിന്റെ ആവശ്യം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചു. ഇവിടെ കൊണ്ടിട്ടാൽ മതിയല്ലോ. സഭ മൗനമായി. ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു, പഴയ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകളെക്കാൾ പുതിയ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾക്കും കല്ലറകൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഓർത്തഡോക്സ് തിയോളജി ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു മൃതശരീരവുമായിട്ട് പരുമലയ്ക്ക് ഒന്ന് പോകാം, നമുക്ക് അത് പത്തനംതിട്ടയ്ക്ക് അടുത്ത ഓമല്ലൂർ മഞ്ഞിനിക്കരി ഒരു കവറുണ്ട്, അവിടേക്ക് ഒന്ന് പോകാം. അങ്ങനെ എനിക്കറിയാവുന്ന രണ്ടു മൂന്ന് കവർ ഞാൻ പറഞ്ഞു. സഭ മൗനമായി. കബറിന് ശക്തി ഉണ്ടെങ്കിൽ എപ്പോ ശരീരം വിട്ടാലും എഴുന്നേക്കണമല്ലോ. ആരും ഒന്നും പറയുന്നില്ല. പ്രിയതെ, നിങ്ങൾക്ക് കേൾക്കണോ സംഭവിച്ചത്? കുറച്ച് കഴിഞ്ഞപ്പോ കാതോലിക്ക ബാബ എന്നോട് ചോദിച്ചത്, എടോ അത് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ലോകത്തിലെവിടെങ്കിലും ഒരു ജഡിതി തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിയെ നോക്കിക്കൊണ്ട് തന്റെ പേരിൽ എങ്ങനെയാണോ വിധിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചു കേട്ടിട്ടുണ്ടോ? അതാ എന്നോട് ചോദിച്ചത്. പ്രഥമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ ഞാൻ എന്റെ വായ പോലെയാ. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അല്ലിച്ച്. അതാ സംഭവിച്ചത്. എങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയണ്ടേ, ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി എന്ന് വിളിച്ചു. ഏലീസ ജീവിച്ചിരുന്ന കാലത്ത് പെലിസ്റ്റർക്കെതിരെ ഇസ്രായേലിനൊരു കോട്ടയായിരുന്നു ഏലീസ. എന്നാൽ ഏലീസ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആരെ പേടിക്കാനാണെന്നുള്ള നിലയിൽ പെലിസ്റ്റർ തള്ളിക്കയറി വരികയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഏലീസ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ഏലീസയുടെ ദൈവം മരിച്ചിട്ടില്ല എന്ന് പെലിസ്റ്റരുടെ മുമ്പിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഏലീസയോടുള്ള ബന്ധത്തിൽ ഒരു ഒറ്റപ്പെട്ട അത്ഭുതം ദൈവം ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ ഇപ്പോഴും ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഇറ്റ്സ് നോട്ട് ലോ, ഇറ്റ്സ് ഓൺലി എക്സെപ്ഷൻ. ഹൗസ് ദ ലോ? ചോദിച്ചേ ദൈവത്തെ. ഒന്നും പറയാനില്ല. സഭ വീണ്ടും മൗനമായി. കഥിക്കപ്പോ ഒഴിവിൽ എന്നോട് ചോദിച്ചു, തന്നെ ഇതൊക്കെ ആരോടോ പഠിപ്പിച്ചത്. ഞാൻ ഉടനെ ചൂണ്ടിക്കാണിച്ചു, എം ഇ ജോസഫ്. അപ്പുറം തിരിപ്പുണ്ട് പുള്ളി, തലയൊക്കെ പിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരെ ഈ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന ഒരാളല്ല, ഞാൻ വളരെ മനസ്സിലുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയോ? കാതിരിക്കപ്പോ അദ്ദേഹത്തെ നോക്കിയോട്ടെ. ശരി, അതിനുവേണ്ടി ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന ഇടയ്ക്ക് ഇവരെ അങ്ങനെ പഠിപ്പിച്ചതാ, റിലിക്ഷനകത്ത് തിരിച്ചേൽപ്പുകൾക്ക് യാതൊരു ശക്തിയില്ലെന്ന് എനിക്ക് ഞാൻ ഇവരെ പഠിപ്പിച്ചതാ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ബുക്സൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇങ്ങനെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അന്ന് ആ വിസ്താര കോടതി ഒരു മോക്ക് പാർലമെന്റായിട്ട്, ഒരു ഫലിത കോടതിയായിട്ട് അവസാനിച്ചു. ഫൈസലോ എന്നെ നേരെ വന്ന വാളുകളെല്ലാം അവരുടെ നേരെ തിരിഞ്ഞു വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൽ 20 എണ്ണം പറഞ്ഞു കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഈ സമാപന രാത്രി ദൈവവചനം ഒന്ന് ചൂണ്ടിക്കാണിച്ച് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വിസാര കോടതി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് വളരെ വ്യക്തമായി സംസാരിച്ചു. അതിൻ്റെ രത്ന ചുരുക്കം ഇതായിരുന്നു: നീ ഇങ്ങനെ മറ്റുള്ളവരെല്ലാം വിളിക്കുന്നതിൽ പട്ടി വാലാട്ടി നടക്കുന്ന പോലെ നടക്കാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്, നീ എൻ്റെ സത്യത്തിന് സാക്ഷിയായി മുന്നോട്ട് പോകുവാനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് ദൈവം എൻ്റെ ഹൃദയത്തോട് വളരെ വ്യക്തമായി സംസാരിച്ചു. പിന്നെ ഞാൻ എഡിറക്ടറിനോട് ആലോചന ചോദിക്കുകയും പൗലോസ് ശ്ലീഹായുടെ ഭാഷയെ പറഞ്ഞാൽ മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കൽ പോവുകയും ഒന്നും ചെയ്യാതെ നേരെ മണിമേട്ടയാറ്റിൽ പോയി ഇന്നും ജീവനോടെ ഇരിക്കുന്ന സൗമ്പര്യാറ്റി ഓർസാറെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയിൽ വിശ്വാസനാനം സ്വീകരിച്ചു. ഈയിടെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഞാൻ പോയി പ്രസംഗിച്ചു. ആകാശം വിഴിഞ്ഞു വീണാലും പ്രൈസ്തലോ ആഴി ഭൂവാനങ്ങൾ മുഴുവൻ ഇളകിയാലും ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ സത്യങ്ങൾക്കും മാറ്റമില്ല. ഇവിടെ വായിച്ച ആ വേദാംശം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ ഒന്നും പറയുന്നില്ല. മോശയ്ക്കും അഹറോനും അഥാൽ ദൈവത്തിനും വിരോധമായി മത്സരിച്ചതായ ഒരു മനുഷ്യന്റെ പേരാണ് അത് കോരഹൻ. അദ്ദേഹം ലേവി ഗോത്രക്കാരനാണ്, അഹറോന്റെ വംശത്തിൽപ്പെട്ടവനുമാണ്, നല്ല കഴിവുള്ളവനുമാണ്. ഇന്ന് അദ്ദേഹം പെന്തിക്കോ സഭയിലെങ്ങാണമായിരുന്നെങ്കിൽ വോട്ട് പിടിച്ച് അദ്ദേഹം നേതാവായ അത്രയ്ക്ക് കഴിവുള്ളയാളാണ്. ആര്? കോരഹൻ. മോഴിയാണ് ദിഗ്വിക്കുകയാണ് സംസാരിക്കുന്നത്. ഈ കോരകിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ ചുരുക്കം ഇതാണ്: ദൈവം തമ്പുരാൻ അബദ്ധം പറ്റി, ഇത്രയും വലിയ ജനത്തെ നയിക്കാനായിട്ട് കൊത്ത പറയുന്ന ഒരുത്തനെയാണോ തെരഞ്ഞെടുപ്പ്? എന്നെ എന്നോ ആകാമെങ്കിൽ ഞാൻ ഭംഗിയായിട്ട് സംസാരിക്കും, ലീഡറാകാനുള്ള യോഗ്യത എനിക്കാണ്. ഈ സൈക്കോളജി അറിയാവുന്ന ആളുകൾക്കറിയാം, മിറ്റന്മാർക്ക് വികാരവും കൂടെ വന്നാൽ പിന്നെ ഒന്നും തിരിയും. ഇതലോ അങ്ങനത്തെ ഒരാളിനെ ആ ദൈവം പിടിച്ചു നേതാവാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന് അബദ്ധം പറ്റിയതാണ്? അല്ല. ദൈവത്തിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? കോരഹേ, നീ നാവിന്റെ ചാതുര്യത്തിലായിരിക്കും നീ പ്രശംസിക്കുന്നത്, എന്നാൽ എനിക്ക് നിന്റെ നാക്കല്ല ഇഷ്ടം, എന്റെ ദാസനായ മോശയുടെ ഹൃദയമാണ്. വിക്കനായ മോശയുടെ ഹൃദയത്തെ നോക്കിയാണ് ദൈവം അവനെ പിടിച്ച് നേതാവാക്കിയത്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ദൈവത്തിന്റെ മുൻഗണന എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയമാണ്. ഇന്ന് രാത്രി അത് കുറിച്ചിട്ടുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ കോരകിന്റെ മത്സരം അങ്ങ് വളർന്നു. ഒരു 10-400 പേര് കുറയാത്ത ആളുകൾ ഇവന്റെ സൈഡിൽ ചേർന്നു. ആര് പറഞ്ഞാലും അടങ്ങുന്നില്ല. ഒരു കേസ് ദൈവത്തിന്റെ സന്നിധി ചെന്നു. ചെന്നപ്പോ ദൈവം മനസ്സിലാവനത്തോടെ എന്ത് പറഞ്ഞെന്നറിയാമോ? അവനോട് എത്ര പറഞ്ഞാലും അവൻ അല്ലെങ്കിൽ ശരിക്കില്ല, അതുകൊണ്ട് പാർട്ടി അനുവദിച്ചു കൊടുക്കാം. അവൻ്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരല്ല അവൻ്റെ കൂടെ ചേരട്ടെ, നിന്റെ കൂടെ എൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാവനത്തോടെ മരുഭൂമിയിൽ വെച്ച് ദൈവം ചേരിതിരിവിന് ഒരു അനുവാദം കൊടുത്തു. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ കാഴ്ച ഒന്ന് കാണും. പുറത്ത് കഴിഞ്ഞ് ചേരികൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്തയാണ്, ഞാനത് ഇങ്ങനെ സങ്കല്പിക്കുകയാണ്. കോരഹ് തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ചിന്തിക്കുന്നു: എടീ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നില്ലോ, ഈ കോരഹിന് നല്ല മിടുമിടുക്കന്മാരായ മൂന്നാല് പിള്ളേരുണ്ട് കേട്ടോ, നല്ല ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ ചേരി പൂർത്തിയായി കഴിഞ്ഞപ്പോ പിള്ളേരെ കാണുന്നില്ല, എന്ത് ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഈ സൈക്കോളജി പഠിച്ച ആളുകൾ പറയുന്നത് ആരെങ്കിലും ആൾക്കൂട്ടത്തിൽ കാണാൻ പോയാൽ പുരുഷന്മാരെ കൊണ്ട് നോക്കിക്കുന്നതിനെക്കാട്ടി നല്ല സ്ത്രീകളെ കൊണ്ട് നോക്കിക്കാൻ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ചെയ്തല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ബ്രഹ്മപണം കാണാതെ പോയിട്ട് ആ സ്ത്രീ അത് രാത്രി കണ്ടുപിടിച്ചത്. പൈസലോ ഏതായാലും എൻ്റെ ഒരു ചിന്താഗതിയാണ്, കോരകൻ കോരകിൻ്റെ ഭാര്യ ഇങ്ങനെ നോക്കി വെച്ച് പറഞ്ഞു, നമ്മുടെ പിള്ളേരെ കണ്ടില്ലേ? ഇല്ല. അതേ മോശയുടെ അടുത്ത മരത്ത് നിൽക്കുന്നു, മോശയുടെ കൂടെ നിൽക്കുന്നു നമ്മുടെ പിള്ളേര്. ഉടനെ കോര ഇങ്ങനെ പറഞ്ഞു കാണും, നമ്മുടെ പിള്ളേർ അവിടെ അല്ലല്ലോ നിൽക്കേണ്ടത്, പിള്ളേർ നമ്മുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്. ഇതല്ലോ എന്നിട്ട് കോര ഇങ്ങനെ പറഞ്ഞാലും ഞാൻ തന്നെ ഒരു ഡയലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മറ്റൊന്നുമല്ല. ഡാ കുഞ്ഞുങ്ങളെ ഇവിടെ വന്നിക്ക്, പിന്നെ പിള്ളേർ പറഞ്ഞ് ഞങ്ങൾക്കറിയാം അവിടെ നിൽക്കേണ്ടത്. എടാ മോശ പർവ്വതത്തിൽ നിന്ന് പ്രമാണം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ ദീർഘായുസ്സുണ്ടാകാൻ അപ്പനെയും അമ്മയും അനുസരിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊന്നും ദീർഘായുസ് വേണ്ടേ? ഉടനെ പിള്ളേരെ പിള്ളേർ വേദവസ്വം കൂടെ അറിയാവുന്ന പിള്ളേരാ. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും ദൈവവചനം പഠിച്ചതവനെ ഒരുത്തനും കൂടെ ആക്കുക. പിള്ളേരെന്ത് പറഞ്ഞെന്നറിയാവോ? അപ്പനാ അപ്പ ഈ ഈ പത്ത് കൽപ്പനയിൽ ഒറ്റ ചാട്ടത്തിന് ആ കൽപ്പനയിലോട്ട് പോയത്. ഒന്നാം പ്രമാണം അപ്പം പഠിച്ചില്ലേ? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം അപ്പനങ്ങ് അറിഞ്ഞിട്ട് അപ്പനെ അമ്മയെ അനുസരിക്കുന്ന കാര്യം മാത്രമാണോ അപ്പൻ ആദ്യം പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ദൈവഭക്തിയെ എടുത്ത് ദൂരെ കളഞ്ഞ അപ്പനാണ് പിതൃഭക്തി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. പിള്ളേരുടെ അടുക്കൽ ഇതൊന്നും ചെലവാകില്ല കേട്ടോ. ഒടുവിൽ ഈ അപ്പൻ തന്റെ കുഞ്ഞുങ്ങളെ ശപിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്നാന്നറിയോ, അങ്ങനെ ശരിക്കുമായിട്ടില്ലെങ്കിലും ഇറ്റ്സ് പോസിബിൾ. നിന്റെയൊക്കെ കാലിന്റെ കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോട്ടെ. പിള്ളേര് പറഞ്ഞു കാണും, അപ്പാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്ന് ഒരിക്കലും ദൈവം ഭൂമി മാറ്റിക്കളയുക. നമുക്ക് കാണാം കുറച്ച് കഴിയത്ത്, വൈകല്ലോ ആരുടെ കാലിന്റെ കീഴിൽ നിന്ന് ആ ഭൂമി മാറിപ്പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവവൃക്ഷനായ മോശ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോരഹിന്റെയും ദാദാന്റെയും അബിറാമിന്റെയും കൂടാരങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. ഭയങ്കര നിമിഷമായിരുന്നു. അലാം കൊടുക്ക, അലാം. ഭയങ്കര സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്, ഓട്ട് മൊമെന്റ്സ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായി. പൈതലോ ഭൂമി വായ് വിളർന്നു. അത് നല്ലൊരു ഒരു ഒരു അലങ്കാര പ്രയോഗമാണ്. ഭൂമി വായ് വിളർന്നു, ക്ലീവ് ചെയ്തു. പ്രൈസലോ. അപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട്, കോരകിന്റെ കാലിന്റെ കീഴ ഭൂമി ഇങ്ങനെ വിണ്ടു വിണ്ടു വന്നിട്ട് കോരക കാലകത്തി അകത്തി ചവിട്ടുന്നുണ്ട്. എത്രയെന്നും കണ്ടാ കാലകത്തിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഭൂമി വിസ്താരത്തിൽ വായ് തുറന്നു. കോരഹ അതിന്റെ വിള്ളലേക്ക് വീണുപോയി. ഇതുവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന കോരകിന്റെ നിലവിളി കൂടാരത്തിന് ചുറ്റുമുള്ളവർ കേട്ടു. കോരകിനി അവിടെ ഉണ്ടായിരുന്ന കോരകിന്റെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വിള്ളലിൽ വീഴാതിരിക്കാനായിട്ട് അവർ ഓടി. ഓടിയപ്പോൾ ദൈവകോപത്തിന്റെ അഗ്നിജ്വാലകൾ അവരുടെ പിന്നാലെ പാഞ്ഞു എന്ന് ഈ 250 പേരെ ദഹിപ്പിച്ചു. ഭൂമിയുടെ വിള്ളലിൽ വീണവരങ്ങനെ, അഗ്നിജ്വാലകളിൽ ദഹിച്ചവരങ്ങനെ, എല്ലാവരും കൂടെ കൂടെ നൂറുകൾ കണക്കിന് ആളുകൾ ദൈവകോപത്തിന് ഇരയായി തീർന്നു. ദൈവത്തോട് മത്സരിക്കുന്നതിന്റെ അനുഭവം എന്താണെന്നുള്ളത് ആ മരുഭൂമിയിൽ വെളിപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്നു, എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. അവരുടെ പിതാവ് മരിച്ചു, എന്നാൽ കുഞ്ഞുങ്ങൾ മരിച്ചില്ല. ഞാൻ കൊച്ചിലേക്ക് വിചാരിച്ചു ഈ കോരപുത്രന്മാരുടെ സങ്കീർത്തനം എന്നൊക്കെ വായിക്കുമ്പോൾ ചാകുന്നതിന് മുമ്പേ എഴുതായിരിക്കും എന്നാ ഓർമ്മ. ഞാൻ പണ്ട് രണ്ട് യൂദായെ കുറിച്ച് പറഞ്ഞ പോലെ യൂദാന്റെ ലേഖനം വായിച്ചിട്ട് രമിച്ച് പറഞ്ഞെന്നാ പറയുന്നത്. ഉഷ്ണനാണെങ്കിലും ചാകുന്നതിന് പേര് നല്ല ലേഖനം എഴുതിയിട്ട് പോയെന്ന് പറഞ്ഞു. പ്രീസലോ, കോരപുത്രന്മാർ മരിക്കുന്നതിന് മുമ്പേ വായിച്ച സങ്കീർത്തനം അല്ലിത്. അയച്ചോ, അവര് ചെറുപ്പം മുതലേ ദൈവഭക്തന്മാരായ ഇന്നെ ഈ രാഷ്ട്രീയത്തിലുമുണ്ട് ഈ പിതാവ് പോയ വഴിയെ മക്കൾ പോകണമെന്നുള്ള ഒരാശയം. അതുപോലെ ആത്മീയത്തിൽ ഇത് കാണുന്നതിൽ എനിക്ക് വലിയ ദുഃഖമാണ്. ആത്മീയത്തിലെ മാനദണ്ഡം ഒരു പിതാവ് പോയ വഴിയിൽ കൂടെ മകൻ പോവുക എന്നാണോ? അല്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവർ സത്യാന്വേഷികളായ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ പറയാം, ഈ ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഈ വേർപെട്ട ഈ മാർഗത്തിലേക്ക് വന്ന ഉടനെ ഉപദേശപരമായിട്ടൊക്കെ പലരും എന്നോട് സംസാരിച്ചു. പക്ഷെ അവർക്കൊന്നും നേടാൻ കഴിയാതെ വന്നപ്പോൾ അവരറ്റ കൈ പറഞ്ഞ് എന്നാ നിരു നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നിന്നടുത്ത് നിൽക്കുന്നതാ. ശരി, ഒരിക്കല് എൻ്റെ പള്ളിയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു സഹോദരി തന്നെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് വഴിച്ചു വെച്ച് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെയായാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്തോ പറയാൻ. ഞാൻ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചപ്പം നിങ്ങളും ഇത് ഇതിലേ തന്നെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ സൗകര്യം ഒടുവിലേ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു കേൾക്കണോ, അവനോ നിൽക്കുന്നിടത്ത് നിൽക്കുന്നോ ആണത്തോന്ന് ഓർത്തോണോ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി അവനവൻ നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതാണ് ആണത്തോന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കേണ്ടതെന്ന് ഒരു ഇവാഞ്ചലിക്കാരൻ സഹോദരൻ എന്നോട് പറയാനൊക്കത്തില്ല. ഇവാഞ്ചലിക്കൽ സഭയിലുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശത്തിൽ മനസ്സിലാക്കണം കേട്ടോ, വഴക്ക് പിടിക്കരുത്. കാരണം എന്താണെന്നറിയോ, മാർത്തോമാ സഭ ഉപദേശപരമായി അതിൻ്റെ ആദ്യ പരിശുദ്ധിയിൽ നിൽക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് പുറത്തുപോയ സഭയാണ് ഇവാഞ്ചലിക്കൽ സഭ. അതുകൊണ്ട് നിൽക്കുന്നിടത്ത് നിൽക്കണമെന്നൊരു ഇവാഞ്ചലിക്കാരൻ എന്നോട് പറയാനൊക്കത്തില്ല. ഇതല്ലോ അവരവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമെന്ന് മാർത്തോമാക്കാരനായ ഒരു സഹോദരൻ എന്നോട് പറയാനൊക്കത്തില്ല. കാരണം യാക്കോബായ സഭ വേദപുസ്തക വെളിച്ചത്തിൽ സത്യത്തിൽ നിൽക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു യാക്കോബായ മെത്രാനായിരുന്ന പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ അച്ഛൻ വേദപുസ്തക അങ്ങനെ ദൈവത്തിന്റെ ഡെയിലി ആയിട്ടുള്ള നിരന്തോറും ദൈവം പൊഴിച്ചു തരുന്ന നന്മകൾ കൊണ്ട് ഞാൻ ജീവിക്കുന്നുവെന്ന് അതെ സന്തോഷത്തോടെ സാക്ഷിപ്പാൻ ഇഷ്ടമുള്ള ഒരു കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്ന ഈ ലോകമരുഭൂമിയിൽ എന്ത് പ്രശ്നവും വരട്ടെ, ആമാലേക്ക് നിന്റെ നേരെ വരട്ടെ, നീ ബഹളം കൂട്ടാതിക്ക്. പൈതലോ ബലയാം നിന്നെ ശപിക്കാനായിട്ട് അവൻ്റെ കൂടോത്രപാത്രവുമായിട്ട് അവൻ കുന്നിൻ്റെ മുകളിലെല്ലാം കയറി നടക്കട്ടെ. നീ ഒന്ന് 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 ധൈര്യമായിരിക്കെ, ആ വിചാരം നിനക്ക് പറ്റുകയില്ല. നീ ഉടനെ വേറൊരുത്തനെ വിളിക്കാനായിട്ടും രഹസ്യത്തിൽ കൂടാതെ എനിക്കൊന്ന് നീ പോകണ്ട. നിന്നെ വിളിച്ചവന് ഇതിനെല്ലാം ഉള്ള പ്രൊവിഷൻ അവൻ്റെ കയ്യിലുണ്ട്, നീ ഒന്ന് ശാന്തമായിരിക്കേ. പക്ഷെ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാവോ, നമ്മൾ ചിലടത്ത് ഭയങ്കര വീര്യം കാണിച്ചേച്ച് വേറെ ചിലടത്ത് തളരും. ചെങ്കടല് കടന്ന് ഉടനെ ഉണ്ടല്ലോ വല്യമ്മച്ച് അടക്കം തപ്പ് കൊട്ടി ബഹളം ഉണ്ടാക്കി, പക്ഷെ പ്രകടനം വന്നപ്പോഴാണ് കുഴഞ്ഞത്. തീരായ്മയിലെ അടിവാരത്ത് റിട്ടൺ പ്രമാണം പ്രാപിക്കാനായിട്ട് ദൈവപുരുഷൻ കയറിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം 40 ദിവസം പച്ചവെള്ളം കുടിക്കാതെ അവിടെ ഇരുന്ന് അത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഏകദേശം പാളയത്തോട് അടുക്കാറായപ്പോ ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പൊ മോശ മനുഷ്യനല്ലേ, മോശം ഇങ്ങനെ വിചാരിക്കാനും ഞാൻ പോയ തരം നോക്കി യഹോവാ പാളയത്തിൽ ഇറങ്ങിയതായിരിക്കും. പക്ഷെ സംഭവിച്ചെന്നാണെന്നറിയാമോ, 4 കാലും 4 വാലും ഉള്ള ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വലിയച്ഛൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇതാ യഹോവാ, ഇതാ അവിടുന്ന് കൊണ്ടുവന്നെന്ന്. പുള്ളി ഉരപ്പഴക്കാനായിട്ട് കാണിച്ചു കൊടുത്ത. അയ്യോ, മോശം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ മോശമാരും എല്ലാവരും ആരെങ്കിൽ ആരായിട്ട് ചെയ്തതെന്ന് തിരക്കി. അറോനപ്പച്ചനാ വിളിക്കാനാണോ? എന്നാ ഒതുക്കി തീർത്തേ. വിളിക്കാനാണെങ്കിൽ എങ്ങനെങ്കിലും ഒതുക്കി, ഇത് ഒതുക്കി തീർക്കുന്ന പുള്ളിയാക്കി. പുള്ളി അപാരനാണ് ആള്. വായിച്ചലോ വലിയ കേട്ടെന്ന് നേരെ ഒരു തിരിച്ചിൽ തിരിഞ്ഞത് വായിക്കണോ നിങ്ങൾ? അഹറോനെന്നാ വിളിക്കത്, അച്ചായൊന്നും വിളിക്കില്ല. അഹറോനെ, ഇവർ നിന്നോട് എന്ത് ദോഷം ചെയ്തു? ഇവരെ ഇങ്ങനെ ചതിക്കോ? നീ താൻ്റെ ദൈവത്തിന് വേണ്ടി നാട്ടിലോടെ ഇന്നാണ്ടല്ലോ. അനിയൻ ചേട്ടനും വാങ്ങും, ചേട്ടൻ അനിയനും വാങ്ങും. ഉടനെ ചേട്ടൻ അനിയനെ കയറി വിളിച്ച കേൾക്കണോ? ഏതാന്റെ അതാ രസം. നീ ധൈര്യത്തിന് തെറത്തിൽ നിൽക്കാൻ വേണ്ടല്ലോ, നിന്റെ ചേട്ടൻ നിന്റെ മുമ്പിൽ അനിയനാകും. ഇതാ പൗലോസ് ശ്ലീഹ അതെ ഫിലിപ്പീനിലെ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് ദൈവകൃപയിലായപ്പോ വാളുമൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന യജമാനുണ്ടല്ലോ, വാതിരാത്രി ചുള്ളി എഴുന്നേറ്റ് പൗലോസിനെ യജമാനാന്ന് വിളിച്ചത്. നീ ദൈവഭാഗത്ത് നിൽക്ക്, ലോകം നിന്റെ മുമ്പിൽ താഴെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥയല്ലേ? എന്നാൽ ഈ 40 വർഷം ഉടനീളം അനേകം മറ്റം മർച്ചിലുകൾ വന്നിട്ടും അവിടെ സ്ഥിരമായി ദൈവത്തോടുകൂടെ നിന്ന രണ്ടുപേരുടെ പേര് ഞാൻ പറയട്ടെ, കാലേബും യോശുവയും. അവരാണ് യോർദാൻ കടന്നത്. ആ യോശുവയാണ് ഇസ്രായേലിനെ അത് നയിച്ചത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പെന്തക്കോസ് കോളത്തിലൊക്കെ യോശുവയെ പോലെ നേതാക്കന്മാരുണ്ടാകത്തുള്ള പ്രാർത്ഥിക്കണം. എന്താ യോശുവയുടെ ഗുണം അറിയാമോ? ആള് വീരനും ആ ഭക്തനും. ചിലക്ക് വീര്യം കയറിയാ പിന്നെ ഭക്തി കയറി, ചിലക്ക് ഭക്തി കയറിയാ പിന്നെ അപ്പടി കൂടിയായി. റൈസലോ, ഇത് രണ്ടു കുളക്കാരനാണ് വന്ന് പടപറ്റി കനാന്യ രാജാക്കന്മാരെ കൂടെ ഒറ്റ മനുഷ്യനെ പോലെ തകർത്ത് കളഞ്ഞു, ദേശം പാകിച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? പോകാൻ നേരത്ത് യോശുവ പറഞ്ഞു, എല്ലാവരും അവിടെ നിൽക്കണേ, എൻ്റെ ഭാഷ കേട്ടോ. അപ്പൊ കൂടുതൽ വല്ലതും കിട്ടുന്ന കാര്യം ആയിരിക്കും എന്ന് വിചാരിച്ചവർ നിന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, എന്നാ ആരെ സേവിക്കുമെന്നുള്ള കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനെ നിങ്ങൾ സേവിച്ചു, ഞാൻ നിർബന്ധിക്കുന്നില്ല. മിസ്രയീമിലെ ദേവനാണെങ്കിൽ അങ്ങനെ, മരുഭൂമി കണ്ട ദേവനാണെങ്കിൽ അത്, ഇവിടെ വന്നതിനാകും പക്ഷം, ഇവിടെ കണ്ട ദേവനാണെങ്കിൽ അത്. എന്നാൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കോ. ആരാധന മൂന്ന് തലങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ആരാധന ഉണ്ടെന്ന് അഭിമാനിക്കാൻ സാധിക്കുള്ളൂ. ഒന്ന്, ക്ഷമിക്കണം, ഞാൻ ആരെ ഉന്നം വെച്ച് പറയല്ല, ചിലർക്ക് ആൾക്കൂട്ടത്തിൽ മാത്രമേ ആരാധന വരൂ. വലിയ ആൾക്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാത്ത ആരാധന ചിലർക്കുണ്ടാകും. വീട്ടിൽ ചെന്ന ഭാര്യ എന്തേലും പറഞ്ഞാൽ ഈ പൊടി, പിള്ളേർ ഒരെണ്ണം വിളിച്ചാൽ വരികയില്ല, ഓടി ചുമ്മാ എല്ലാം കിടന്നങ്ങ് ഉറങ്ങുക. യോശുവയുടെ കൃപ വീട്ടിലും ആരാധനയുണ്ട്. ഞാനും എൻ്റെ കുടുംബവോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബാരാധന ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൈസലോ, കുടുംബം എന്ന് പറയുന്ന സഭയുടെ ഒരു യൂണിറ്റ് ആയിരിക്കട്ടെ. ആലേലൂയ. എന്നാൽ അതുകൊണ്ടും ഞാൻ നിർത്തുന്നില്ല. നിങ്ങൾ നോക്കൂ, പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം എഴുതുവാനായിട്ട് ഒരുത്തൻ പോയിരിക്കുന്നു ഒരു ഗുഹയ്ക്കകത്ത്. പ്രൈസലോ, ഡോമിഷ്യൻ ചക്രവർത്തിയുടെ കോപത്തിന് പാത്രമായി ഒരിക്കൽ കർത്താവിന്റെ മാറിയിൽ ചാരിക്കിടന്ന ഒരു യോഹന്നാൻ ഇപ്പോൾ ഇതാ ഒരു ഗുഹയ്ക്കകത്ത് തടവുള്ളിയായിട്ട് കിടക്കുന്നു. ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ, കൂടെ സ്തോത്രം പറയാൻ പോലും ഒരുത്തനുമില്ല. എന്ന കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിനക്ക് ദൈവകൃപയുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ദൈവകൃപയുടെ അത് മിനിമം എന്ന് പറയുന്നത് ഏകാന്തതയിൽ ദൈവത്തെ അനുഭവിക്കുന്ന അനുഭവമാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിനക്ക് ദൈവകൃപ ഉണ്ടെങ്കിൽ നീ ദൈവ ബൈബിളാണ്. നിനക്ക് കുടുംബാരാധന ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയുള്ളവര് സമൂഹമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാന് കമ്പിവാക്കൾ പോലെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ കോരഗോത്രന്മാര് അപ്പന്റെ സൈഡിൽ പോയി നിൽക്കാഞ്ഞതും അവരുടെ വിള്ളലിൽ അവർ പോയി അവസാനിക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നറിയാമോ? അവര് പിതൃപാരമ്പര്യത്തെക്കാളധികം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് മുൻതൂക്കം കൊടുത്തത് കൊണ്ടാണ്. അതായതല്ലോ, അതുകൊണ്ട് ഇനി അപ്പനും അമ്മയും നിന്നടുത്ത് തന്നെ പിള്ളേർ നിൽക്കണമെന്നും പറഞ്ഞ് പൊട്ടു വേദാന്തവും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവരോട് പറയണം, ഇല്ല ദൈവത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ ആരെയും അനുസരിക്കുകയില്ല. ഞാൻ ഈയിടെ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ അടിസ്ഥാന പ്രമാണമായി സൂക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ദൈവകൃപയിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ ബോധ്യമാണ്. പറയാം, ഒന്ന്, ദൈവത്തെക്കാൾ അധികം ആരെയും ഭയപ്പെടുക. രണ്ട്, ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും സ്നേഹിക്കുക. ഇത് രണ്ടും അടിവരയിട്ട് നിങ്ങളും ഞാനും പാലിക്കുമെങ്കിൽ നമുക്ക് ദൈവപ്രസാദം ലഭിക്കും, നമുക്ക് അന്ത്യം വരെ നിൽക്കുവാൻ കഴിയും. ഇനി ഈ കോരവുത്തന്മാരെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ചിലരുണ്ട് ഈ വലിയ ചില സംരംഭങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് ചില വീര്യപ്രവൃത്തികളൊക്കെ കാണിക്കുകയും ചില ചൂടേറിയ വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു പൂതിയടക്കത്തിൽ ഈ കോരവുത്തന്മാർ പറഞ്ഞു വിളിപ്പിച്ചതല്ല. ഈ കോരപുത്രന്മാർ ആരാണെന്ന് ഞാൻ വേദവസ്ഥത്തിൽ നിന്ന് ഒരു ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. 42-ാം സങ്കീർത്തനത്തിൽ എനിക്ക് അവരെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിച്ചു. അവർ ദൈവഭക്തന്മാരായി, അവർ ദൈവഭക്തന്മാർ. ചിലർക്ക് സമുദായ ഭക്തിയാണ്, ചിലർക്ക് പിതൃഭക്തിയാണ്, ചിലർക്ക് പാരമ്പര്യ ഭക്തിയാണ്. എന്നാൽ കോരപുത്രന്മാർക്ക് ദൈവഭക്തിയാണ്. എന്താ തെളിവ്? 42-ാം സങ്കീർത്തനം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? ലോകകാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന നേരത്തും കോരപുത്രമാരുടെ കാര്യത്തിൽ എന്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ എപ്പോ ചെല്ലാനിടയാകുമെന്നാണ്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന ഫ്രേസ് ഹോം സിക്നസ് എന്നാണ്. ഞാൻ പണ്ട ചോർത്തിൽ നിന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോകമായി ഹോം സിക്നസ്. ഹോം സിക്നസ് പറഞ്ഞാൽ ഒരു ദൈവവൈദൽ ലോകകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ദൈവസന്നിധിയെ കുറിച്ചുള്ള അവന്റെ ആവലാണ്. പ്രേരിസലോ, ഞാൻ എപ്പോ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? അവന് ദൈവസന്നിധി ചെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. ഒരു ലോകമനുഷ്യനെ പിടിച്ച് ദൈവസന്നിധി കൊണ്ട് ദൈവമക്കളെ ഇടയിൽ കൂട്ടി കൊണ്ട് ഇരിക്കാവുണ്ടല്ലോ. അല്പം കഴിയുമ്പോൾ അവനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അവൻ ആവശ്യമില്ലാതെ വാച്ച് നോക്കുന്ന വേണം. എന്നാ അതിൻ്റെ അർത്ഥം അറിയാവോ? ഞാൻ എപ്പോ ദൈവസന്നിധിയിൽ നിന്ന് പോകുവാനിടയാകും. ചിലർക്ക് ദൈവസന്നിധി ഒരു ആനന്ദമാണ്, ചിലർക്ക് ദൈവസന്നിധി ഒരു അസഹ്യമാണ്. ഐസലോ, കോരപുത്രന്മാര് ഒന്നാമതായി ദൈവഭക്തന്മാരായിരുന്നു. അവരുടെ ഭക്തി എന്ന് പറഞ്ഞാലേ മാറ്റിവെക്കാൻ കഴിയുന്ന ഭക്തിയല്ല. ഒരു മാൻ കുടിവെള്ളത്തിന് വേണ്ടി ഓടുന്നത് പോലാണ് അവർ ദൈവത്തിന്റെ പുറകെ പോകുന്നത്, അല്ല പിക്നിക് കാണാൻ പോകുന്നതല്ല. വെള്ളം ഒഴിവാക്കാൻ കഴിയില്ല, ഓക്സിജൻ ഒഴിവാക്കാൻ കഴിയുകയില്ല. ദൈവമേ, നിന്നെ പിൻപറ്റാതെ ഞങ്ങൾക്ക് ജീവിതം സാധ്യമല്ല. ദൈവഭക്തിക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മറ്റേത് ഭക്തിയെക്കാളും വലുത് പ്രതിഫലമുള്ളത് ദൈവഭക്തിയ. എന്നാ കേവലം ദൈവഭക്തി മാത്രം പോരാ. ഒരു കാര്യം കൂടെ, 84 സങ്കീർത്തനം വായിക്കണം, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 42 ഇരട്ടിയാണല്ലോ 84. അത് അവരുടെ ആരാധനയെ കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹാലസ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ മൂലവാക്യല്ലോ, എന്റെ ആത്മാവ് ദൈവത്തിനായി. ആ വാക്യം ഒന്ന് വായിക്കാമോ? 84 സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്ലീസ്. അടുത്തത്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഈ സമാന രാത്രി പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കുരിയിലിന് ഒരു വീട് കിട്ടിയതുപോലെ നിങ്ങൾക്കൊരു സുരക്ഷിത സ്ഥാനം ലഭിക്കുന്നു. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ആരാധിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. കുരുകിലിന് ഒരു വീട് കിട്ടുന്നത് പോലെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ. അടുത്തത്, മീവൽ പക്ഷിക്ക് കുഞ്ഞുങ്ങൾക്കൊരു കൂട് കിട്ടുന്ന പോലെയാണ്. നിങ്ങൾ ശരിക്കും ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. എന്റെ അമ്മ എനിക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല. എന്റെ അമ്മ രാത്രി വേളകളിൽ, വലിയ നോമ്പ് വേളകളിലൊക്കെ തലേ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്ന് മാർ അപ്രേമിന്റെ ബോബൂസയൊക്കെ വായിച്ച് കണ്ണുനീര് ഒഴുക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ചിലതൊക്കെ പ്രസംഗിക്കാറുണ്ട്. എന്റെ അമ്മ കത്തോലിക്കാ സഭയിലെങ്ങാണ് മരിച്ച് അവസാനിച്ചിരുന്നെങ്കിൽ പത്രത്തിലൊക്കെ തലയ്ക്ക് ചുറ്റുവരി വിളിച്ചും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മയുടെ ഫോട്ടോ വന്നു. പൈസല്ലോ, ഹാലോ എന്ന് പറയും, ഹാലോ. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ പ്രാർത്ഥന എനിക്കും അനുഗ്രഹമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 4 സഹോദരിമാരും ഈ കൃപയിലാകുവാൻ ദൈവം ഭാഗ്യം നൽകി. അവരുടെ ഭർത്താക്കന്മാരും 1-2 പേര് ഇടവഴിക്ക് വന്ന് ഇപ്പോട്ട്. പൈസല്ലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അവർ 3 പേരും ഈ കൃപയിലാകുവാൻ ഇടയായി തീർന്നു. പ്രേരിച്ചലോ, നിങ്ങൾ ഞാനും ദൈവത്തെ നേരായി അന്വേഷിച്ചാൽ കുഞ്ഞുങ്ങൾക്കൊരു കൂടി ലഭിക്കും. പ്രേരിച്ചലോ, അതെല്ലാം ഒരിയാറ്റ് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ സേവിച്ചതിൻ്റെ ഗുണം ഇപ്പോഴൊന്നും അറിയാൻ പോകുന്നില്ല. 46 സങ്കീർത്തനം വീട്ടിൽ ചെന്ന് വായിച്ചോണം, അതിനകത്തറിയാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ വരുന്ന ഗുണം. അതായത് നമുക്കിപ്പോ സങ്കല്പിക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം സങ്കല്പിച്ചാൽ അത് 46 സങ്കീർത്തനമാണ്. എന്താണെന്നറിയാമോ? ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം എരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും, ലോകമനുഷ്യനോട് ചോദിക്കണം അതിൻ്റെ ബാക്കിയൊന്ന് പൂരിപ്പിക്കാൻ. എന്നിട്ട് അവൻ പറയും എൻ്റെ എൻ്റെ പൊടി കാണുക, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ പിന്നെ എൻ്റെ അഡ്രസ് കാണുകയല്ല. എന്ന ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തെറിച്ച കോരപുത്രൻ പറഞ്ഞത്, എൻ്റെ അപ്പൻ ഭൂമി മാറിപ്പോയപ്പം അപ്പൻ്റെ ഗ്യാസ് അതോടെ പോയി. എന്നാ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുരുക്കി സമുദ്രപത്തിയെ വീണാലും അതിലെ വെള്ളം വരച്ചി കരിഞ്ഞാലും അതിൻ്റെ കോപം നിന്നുകൊണ്ട് പർവ്വതങ്ങൾ കുരുങ്ങിയാലും എന്നാ ഭയപ്പെടുകയില്ല. കാരണം എനിക്ക് അനുകൂലമായി ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്, അതിൻ്റെ തീർത്തോടികളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്, അതാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ദൈവം അതിൻ്റെ മധ്യത്തിലുണ്ട്, ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. ജാതികൾ കുലുങ്ങി, ഞാൻ കുലുങ്ങുകയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ സേവിക്കുന്നവനെ, ഞാനൊരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പ്രവചനം പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ലോകത്തിൽ അതിഭയങ്കര സംഭവങ്ങളുണ്ടാവും. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടെ ഒന്നും പറയാനുണ്ടായിരിക്കത്തില്ല. മതനേതാക്കന്മാർ വാപൊത്തി നിലവിളിച്ചുകൊണ്ട് പോകും. അന്ന് ലോക സംഭവങ്ങളുടെ മുമ്പിൽ അതേ കോരവുത്രന്മാരെ പോലെ നട്ടല്ലോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് ദൈവത്തെ സേവിക്കുന്ന അവൻ്റെ വിശുദ്ധന്മാർക്ക് മാത്രമായിരുന്നു. ഞാൻ 3 ദിവസം നിങ്ങളോട് പ്രസംഗിച്ചല്ലോ, എൻ്റെ എളിയ സാക്ഷ്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ സത്യത്തെ പിൻപറ്റുവാൻ, ഈ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിപ്പാൻ, അവൻ്റെ സാക്ഷികളായി വരും നാളുകളിൽ ഈ ലോകത്ത് ജീവിപ്പാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. മറ്റെന്തിനേക്കാളും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് കൃപയാൽ ആ അനുഭവത്തിലായിരിക്കുമെന്ന് സാധിപ്പാൻ ധൈര്യമുള്ളവരുമായ ദൈവമക്കൾ ഒന്നിച്ച് അവരുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഈ സത്യത്തിന് സാക്ഷികളായി തീരുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ വിളിച്ചു. ഞാനതിൽ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാനും അവനെ ആരാധിപ്പാനും കോരപുത്രന്മാരെ പോലെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാഗൽഭ്യം ഉള്ളവർ അവരുടെ കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഓക്കെ, പ്രൈസലോ, പ്രൈസലോ. വരുന്നാളുകളിൽ സംഭവങ്ങളുടെ മുമ്പിലായിരിക്കും അതിൻ്റെ പ്രയോജനം വെളിപ്പെടുവാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളോടുകൂടെ ഈ 2-3 ദിവസങ്ങളായിരിക്കാനിടയായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാറിപ്പോയാലും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയും ഉണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോരപുത്രന്മാരുടെ ദൈവം നമ്മുടെയും ദൈവം. അവനൊരു നാളും നമ്മളെ തള്ളിക്കളയില്ല. ദൈവത്തിന് മഹത്വമുണ്ട്.